السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മുബത്തുലാത്തു സ്വയാം, അതായത് നോമ്പ് ദുർബലമാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നോമ്പ് മുറിയാൻ കാരണമാകുന്ന സംഗതികൾ എന്തൊക്കെയാണ്. അടിസ്ഥാനപരമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്: തിന്നുക, കുടിക്കുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക. അതിനുള്ള തെളിവ് സൂറത്തുൽ ബക്കറയിലെ 187-ാമത്തെ ആയത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل. ഇപ്പോൾ അവളുമാരുമായി നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾ തേടുകയും ചെയ്യുക. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാം രാത്രി സമയങ്ങളിൽ, നോമ്പ്, റമദാൻ മാസം നോമ്പുകാലത്ത്. അതേപ്രകാരം വഖുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ പ്രത്യക്ഷമാകുന്നതുവരെയും നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. സുമ്മ അതിമു സിയാമ ഇലല്ലൈൽ, പിന്നെ നിങ്ങൾ രാത്രി വരെ, അതായത് മഗ്രിബ് വരെ നിങ്ങൾ നോമ്പ് പൂർണ്ണമാക്കണം എന്നാണ് ആയത്ത്. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഭാര്യാഭർത്തൃബന്ധം രാത്രി സമയത്ത് ആകാം. അതേപ്രകാരം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് സുബഹിന്റെ സമയം വരെ, നേരം പുലരുന്നതുവരെ, സുബഹ് ഫജർ ഉദിക്കുന്നതുവരെ എന്ത് ചെയ്യാം, പിന്നെ ഭക്ഷണം കഴിക്കാം. അപ്പൊ അതല്ലാത്ത സമയത്ത് ഇതൊന്നും പാടില്ല. അപ്പൊ ഉസൂൽ മുസ്തറാത്ത്, നോമ്പ് ദുർബലമാക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്: തിന്നുക, കുടിക്കുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക. എന്നാൽ അനുബന്ധമായി ഹദീസുകൾ പ്രകാരം പരിശോധിക്കുമ്പോൾ ഏഴ് കാര്യങ്ങൾ നോമ്പുകാരൻ നോമ്പ് അവന്റെ നോമ്പ് മുറിച്ചു കളയുന്നതായി നമുക്ക് മനസ്സിലാകും. ഒന്ന്, പിന്നെ ഭാര്യാഭർത്തൃബന്ധം. രണ്ടാമത്തേത്, ഭാര്യാഭർത്തൃബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അതിൽ സ്വപ്നസ്ഖലനം ഉൾപ്പെടുകയില്ല. മനഃപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ കാരണമായി, നോട്ടം കൊണ്ടോ ചുംബനം കൊണ്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, മനഃപൂർവ്വമായ പ്രവർത്തനങ്ങൾ കാരണം അവന് സ്ഖലനമുണ്ടാവുകയാണ് എങ്കിൽ അവന്റെ നോമ്പ് മുറിയും. മൂന്നാമതായി, തിന്നലും കുടിക്കലും. നാലാമത്തെ കാര്യം, തിന്നുന്നതിനും കുടിക്കുന്നതിനും തുല്യമായ പ്രവർത്തനങ്ങൾ, അതായത് പോഷക വസ്തുക്കൾ പിന്നെ ഇഞ്ചക്ട് ചെയ്തോ മറ്റോ അകത്ത് പ്രവേശിപ്പിക്കുക, ഗ്ലൂക്കോസ് കയറ്റുക, അങ്ങനത്തെയുള്ള ഭക്ഷണത്തിന് തുല്യമായ അതുപ്രകാരമുള്ള ചില പ്രവർത്തനങ്ങൾ കാരണമായി നോമ്പ് മുറിയും. അതേപോലെ ഹിജാമയിലൂടെ രക്തം പുറത്തെടുക്കുന്നത്, അത് നോമ്പ് മുറിയുമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആറാമതായി, മനഃപൂർവം ഛർദിൻ, ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അകത്തുള്ള വല്ല വസ്തുക്കളും പുറത്തെടുക്കാൻ മനഃപൂർവമായി ഛർദിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നോമ്പ് മുറിച്ചു കളയും. അതേപ്രകാരം ഹൈല് നിഫാസ്, സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് അത്തരം പ്രവർത്തനങ്ങൾ, ഹൈല് നിഫാസ് തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് നോമ്പ് മുറിയാൻ കാരണമായി തീരും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട, നോമ്പ് മുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യാഭർത്തൃ ബന്ധമാണ്. അത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുതാണ്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഇന്ദ്രിയസ്ഖലനം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അത് നോമ്പ് മുറിച്ചു കളയും. അങ്ങനെ സംഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. അതേപ്രകാരം ആ ദിവസത്തെ നോമ്പ് അവൻ നോട്ട് വീട്ടുകയും വേണം, കഫാറത്ത് കൊടുക്കുകയും വേണം. കഫാറത്ത് വലിയ കഫാറത്താണ്, അടിമമോചനമാണ് ഒന്നാമത്തെ കഫാറത്ത്. അതിന് സാധിക്കാത്ത പക്ഷം തുടർച്ചയായ രണ്ടു മാസത്തെ നോമ്പ്, രോഗം, യാത്ര, അല്ലെങ്കിൽ പെരുന്നാൾ ദിവസങ്ങൾ, അതുപോലുള്ള കാരണങ്ങളാലല്ലാതെ മറ്റ് ഇടവേളകളൊന്നും വരാതെ തുടർച്ചയായി രണ്ടു മാസം നോമ്പ് നോൽക്കുക എന്നുള്ളത് ബാധ്യതയായ ഒരു സംഗതിയാണ്. മനഃപൂർവ്വമായി റമദാനിന്റെ പകലിൽ ഒരാൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം. ഖാല റജു, അദ്ദേഹം പറഞ്ഞു, ഖാല ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ തുലഞ്ഞുപോയി. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അഹിലക്കക്, നിന്നെ തുലച്ചു കളഞ്ഞ കാര്യമെന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, വഖഅത്തു അലമ്രഅതി ഫി റമളാൻ, റമദാനിൽ ഞാൻ എന്റെ ഭാര്യയുമായി, അതായത് റമദാനിന്റെ പകലിൽ ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജിദു മാ തുഅതിഖു റഖബ, ഒരടിമയെ മോചിപ്പിക്കാൻ നിനക്ക് വകുപ്പുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല. കാല അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഅൈൻ, രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാൻ നിനക്ക് കഴിയുമോ? കാല അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല. കാല ഫഹൽ തജിദു മാ തുഅതിമു സിത്തീന മിസ്കീനൻ, നിനക്ക് 60 അഗതികളെ പിന്നെ ഭക്ഷിപ്പിക്കാൻ കഴിയുമോ? കാല അദ്ദേഹം പറഞ്ഞു, ഇല്ല. അത് ദീർഘമായ ഹദീസാണ്. അപ്പൊ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് കാരക്ക ശേഖരിച്ച് നൽകുകയും മറ്റ് അഗതികളൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് കഴിക്കാൻ അനുവാദം കൊടുക്കുകയും അത് പറഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും എല്ലാം ചെയ്ത സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ മനഃപൂർവ്വം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക റമദാനിന്റെ പകലിൽ എന്നുള്ളത് ഒരു അടിമ മോചനം, അല്ലെങ്കിൽ ആ രണ്ടു മാസം തുടർച്ചയായ നോമ്പ്, അതല്ലെങ്കിൽ 60 അഗതികൾക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകാൻ മാത്രമുള്ള ഗുരുതരമായ കുറ്റമാണ്. അത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. ഈ പ്രായശ്ചിത്തം കൊടുത്താൽ മാത്രം പോരാ, അന്നത്തെ ദിവസം അവൻ നോമ്പുകാരനായി തുടരണം. അതേപ്രകാരം ഹൃദയം തുറന്ന് തൗബ ചെയ്യണം. ഇതെല്ലാം അവന് ബാധ്യതയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലേർപ്പെടുന്നത് വഴി നോമ്പ് മുറിയുക എന്നതിനല്ലാതെ ഇതേ പ്രകാരം കഫാറത്ത് നിശ്ചയിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ള 6 കാരണങ്ങൾ കൊണ്ട് നോമ്പ് മുറിഞ്ഞാൽ അത് ഗുരുതരമായ കുറ്റമാണ്, തൗബയാണ് ചെയ്യേണ്ടത്, പിന്നീട് അവൻ നോമ്പ് നോറ്റുവിട്ടുകയാണ് വേണ്ടത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക, ചുംബനത്തിലൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാമവികാരം ഉണരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയോ ചലനങ്ങളിലൂടെയോ സ്പർശനത്തിലൂടെയോ അങ്ങനെ ഏതെങ്കിലും കാരണമായി ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറയുന്നിടത്ത് അതിന്റെ കാരണമായി പറയുന്നത് എനിക്ക് വേണ്ടിയാണ് അവൻ ഭക്ഷണവും പാനീയവും അവന്റെ കാമവികാരവും നിയന്ത്രിച്ചത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഭക്ഷണവും പാനീയവും എന്നതോടൊപ്പം കാമത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. കാമവികാരം കാരണമായി ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നത് നോമ്പ് മുറിച്ചു കളയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് വിധി എഴുതിയിട്ടുണ്ട്. യതുറുഖു തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖ് അലൈഹി ഹദീസാണ്. അതായത് അവന്റെ ഭക്ഷണവും പാനീയവും കാമവും ഞാൻ കാരണമായാണ് അവൻ ഉപേക്ഷിക്കുന്നത്. ആർക്കെങ്കിലും റമദാനിന്റെ പകലിൽ ഇപ്രകാരം സ്ഖലനം ഉണ്ടാവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ നിർബന്ധമാണ്. അന്നത്തെ ദിവസം അവൻ നോമ്പുകാരനായി തന്നെ, അതായത് നോമ്പുകാരനെ പോലെ തുടരണം. അവന് നോമ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. പിന്നീട് റമദാൻ കഴിഞ്ഞ് മറ്റൊരു ദിവസം അവൻ ആ നോമ്പ് നോറ്റുവിട്ടുകയും വേണം. നോമ്പ് മുറിച്ച് കളയുന്ന മൂന്നാമത്തെ കാര്യം മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമാണ്. അത് നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ നിന്ന് ആ കാര്യം വ്യക്തമാണ്, അത് വിശദീകരിക്കേണ്ടതില്ല. ഇനി ആരെങ്കിലും മറന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ അങ്ങനെ സംഭവിച്ചു പോയാൽ അത് വിശപ്പകലാനും ദാഹം മാറാനും തക്കവണ്ണം ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും പിന്നെ അവന്റെ നോമ്പ് മുറിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞിരിക്കുന്നത്. മറവി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി തരും. അതുകൊണ്ട് അറിയാതെ ഭക്ഷണം കഴിച്ചു പോയാൽ അതിന്റെ പേരിൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളത് സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കൊണ്ട് കേവലം തിന്നുക കുടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സ്ഥാനത്തുകൂടെ പിന്നെ വയറിലേക്ക് വല്ലതും എത്തിക്കുകയാണെങ്കിൽ അതൊക്കെ നോമ്പ് മുറിയാൻ കാരണമായി തീരും. ഇനി മൂക്കിലൂടെ ഒരാൾ ഭക്ഷണം അകത്ത് പ്രവേശിപ്പിച്ചാൽ അതും എന്താണ് ഇപ്പൊ നോമ്പ് കാരണമോ പിന്നെ രോഗം കാരണമോ മറ്റോ ഒക്കെ അങ്ങനെ പൈപ്പിട്ടോ മറ്റോ ഒക്കെ അകത്ത് വല്ലതും പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർക്കും നോമ്പുണ്ടാവുകയില്ല. അവർ നോമ്പുകാരാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. ആരെങ്കിലും മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് അത് മുറിച്ചു കളയും. അയാളുടെ കലാവെട്ടൽ നിർബന്ധമാണ്, തൗബ ചെയ്യൽ നിർബന്ധമാണ്. എന്നിരുന്നാലും മറ്റേതെങ്കിലും തരത്തിലുള്ള കഫാറത്തുകൾ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടതായി സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി മൂക്കിലൂടെ വല്ല ഭക്ഷണവും അകത്ത് കയറിയാൽ പിന്നെ നോമ്പ് മുറിയുമെങ്കിലും പിന്നെ അതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, വബാലിഗ് ഫിൽ ഇസ്തിൻശാഖ്, നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നന്നായി അകത്തേക്ക് നന്നായി വെള്ളം കയറ്റി ചീറ്റണം. ഇല്ലാ അൻ തകൂന സ്വായിമൻ, നോമ്പുകാരനാണെങ്കിൽ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അതിനുള്ള തെളിവ്. തിർമിദിയുടെ പിന്നെ മുസ്നദിൽ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണത്. ഷെയ്ഖ് അൽബാനി അത് സ്വഹീഹാണ് എന്ന് വിവരിക്കുകയും അദ്ദേഹത്തിന്റെ സഹയുത്തർമുതിയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നോമ്പുകാരനാണെങ്കിൽ വായിലേക്ക് മൂക്കിലേക്ക് അമിതമായി വെള്ളം കയറ്റി ചീറ്റരുത് എന്ന് പഠിപ്പിച്ചതിൽ നിന്ന് മൂക്കിലൂടെയും അകത്തേക്ക് യാതൊന്നും പ്രവേശിപ്പിക്കരുത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സ്വാഭാവികമായും പിന്നെ വല്ല മരുന്നും ഈ പോഷണം എന്നുള്ള ഭക്ഷണമല്ലാത്ത മറ്റു വല്ല മരുന്നും മൂക്കിലുട്ടിക്കുന്നത് കൊണ്ടോ ചെവിയിലിട്ടിക്കുന്നത് കൊണ്ടോ കണ്ണിലുട്ടിക്കുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുകയില്ല എന്നുള്ളതും സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പ് മുറിച്ചു കളയുന്ന നാലാമത്തെ കാര്യം പിന്നെ ഞാൻ സൂചിപ്പിച്ചു, ഭക്ഷണത്തിനും പിന്നെ പാനീയത്തിനും പകരം നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പോഷക വസ്തുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് പോലുള്ള കാര്യങ്ങൾ കുത്തിവെക്കുക, അകത്തേക്ക് ഏതെങ്കിലും വഴിയിലൂടെ പ്രവേശിപ്പിക്കുക, ഇതൊക്കെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. പോഷണ വസ്തുക്കൾ ഇഞ്ചക്ഷനിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പോഷണം നൽകുന്ന വസ്തുക്കൾ, അതെല്ലാം നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. അഞ്ചാമതായി ഹിജാമ നടത്തുന്നത്, അതുവഴി രക്തം ധാരാളമായി പുറത്തേക്കെടുക്കുന്നത് നോമ്പ് മുറിയാൻ കാരണമാകുന്ന കാര്യമാണ്. അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി വന്ന ഷെയ്ഖ് അൽബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹ് അബീദാവൂദിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തർ അൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും നോമ്പ് മുറിച്ചു, അവർ രണ്ടാളുടെയും നോമ്പ് മുറിഞ്ഞു എന്നാണ്. എന്നാൽ ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു, അതേപ്രകാരം തന്നെ പിന്നെ ഇഹ്റാമിലായിരിക്കെ ഹിജാമ ചെയ്തു എന്നെല്ലാം പറയുന്നതിൽ നിന്ന് ചില പണ്ഡിതന്മാർ ഹിജാമ നോമ്പ് മുറിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതർ ധാരാളമായി രക്തം പുറത്തു പോവുകയും ക്ഷീണം വരാൻ തക്കവണ്ണം അത് കൂടുതലാവുകയും ചെയ്യുമ്പോൾ ആണ് പിന്നെ ഹിജാമ കാരണമായി നോമ്പ് മുറിയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നോമ്പിന്റെ പകൽ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്യാതിരിക്കൽ തന്നെയാണ് അഭികാമ്യം, അത് ഹറാമാണ് എന്ന അഭിപ്രായമുള്ള ധാരാളം പണ്ഡിതന്മാർ ഉണ്ട് ഇത്തരം ഹദീസുകളുടെ വെളിച്ചത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആറാമതായി മനഃപൂർവ്വം ഛർദ്ദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദറാഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാ വമൻ ഇസ്തഖാ അംദൻ ഫലിയഖളി, ആരെങ്കിലും ഛർദ്ദിച്ചു പോയാൽ അവൻ ആ നോമ്പ് നോറ്റു വിട്ടേണ്ടതില്ല, അതായത് അവന്റെ നോമ്പ് മുറിഞ്ഞിട്ടില്ല, അറിയാതെ ഛർദ്ദിച്ചാൽ, ഇപ്പോൾ വയറിലോ എന്തോ പ്രശ്നമുള്ള കാരണം അല്ലെങ്കിൽ രോഗം കാരണമായി അറിയാതെ ഒരാൾ ഛർദ്ദിച്ചു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല, അതുകൊണ്ട് നോമ്പ് നോറ്റു വീട്ടേണ്ടതുമില്ല. എന്നാൽ മനഃപൂർവ്വം കൈയിട്ട് ഛർദ്ദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ഛർദ്ദിപ്പിക്കുക, അങ്ങനത്തെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഒരാൾ ഛർദ്ദിക്കുക, മനസ്തഖാഅംദൻ, അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ എന്ത് ചെയ്യണം, ഫലിയഖളി, മറ്റൊരു ദിവസം നോമ്പ് നോറ്റു വീട്ടണം. തിർമുദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇബ്നുൽ മുൻദിർ പറഞ്ഞു, അജ്മഅ അഹ്ലുൽ ഇൽമി അലാ ഇബ്ത്വാലി സൗമി മനസ്തഖാഅംദൻ. ഇബ്നുൽ മുൻദിർ പിന്നെ പറഞ്ഞതായി മുഖനിയിൽ നമുക്ക് കാണാം, അതിന്റെ നാലാം വോളിൽ 368 പേജിൽ, മനഃപൂർവ്വം ഛർദ്ദിക്കുന്ന ആളുടെ നോമ്പ് ബാത്തിലായി എന്നുള്ളത് പണ്ഡിതന്മാർക്ക് ഇജ്മാഉള്ള വിഷയമാണ്. നോമ്പ് മുറിച്ചു കളയുന്ന ഏഴാമത്തെ കാര്യം ഹൈള് നിഫാസ് പോലുള്ള രക്തം വരിക എന്നുള്ളതാണ്. ഇസ്തിഹാദത്ത് അഥവാ ബ്ലീഡിംഗ് കാരണമായിട്ട് നോമ്പ് മുറിയുന്നില്ല, എന്നാൽ മെൻസസ് അതേപോലെ തന്നെ പ്രസവ രക്തം, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ നോമ്പ് മുറിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അവരുടെ ചാപല്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം, അലൈസ ഇദാ ഹാവത് ലം തുസല്ലി വലം തസും, ഹൈള് വന്നാൽ നമസ്കരിക്കാത്തവളും നോമ്പ് നോൽക്കാത്തവളും അല്ലേ അവൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് സുഹൈൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഹൈള് വന്നാൽ നോമ്പ് നോൽക്കരുത്, നിസ്കരിക്കുകയും ചെയ്യരുത് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ നോമ്പ് പിന്നീട് നോറ്റു വീട്ടേണ്ടതാണ്, കാരണം അത് കുറ്റകരമായൊരു കാര്യമല്ല. ഹൈള് എന്നുള്ളത് പ്രകൃതിയിലുള്ളതാണ്, അത് കാരണം നോമ്പ് മുറിയും, എന്നാൽ ആ നോമ്പ് പിന്നീട് നോറ്റു വിട്ടുകയാണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഹൈളുകാരി നോമ്പ് നോറ്റു വിട്ടണം എന്നല്ലാതെ ഹൈള് കാലത്തുള്ള നമസ്കാരം അത് പിന്നെ നിർവഹിച്ചു വീട്ടേണ്ടതുണ്ട് എന്ന് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്ത്രീ വന്ന്, ഞാൻ നിസ്കാരം ഹൈള് കാലത്തുള്ള നിസ്കാരം പിന്നീട് വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നീ ഹറൂറിയത്താണോ, നീ എന്താ ഹവാരിജിയാണോ, ഹവാരിജിയത്താണോ എന്നാണ് അവരോട് ചോദിച്ചത്. മഅദത്തുൽ അദവിയ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്നമ്രഅത്തൻ സഅലത്ത് ആയിഷ, ഒരു സ്ത്രീ വന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, അത്തഖല്ലിൽ ഹായിദു സ്വലാത്ത ഇദാ തഹുറത്ത്, ഒരു ഹൈളുകാരി ശുദ്ധിയായാൽ നമസ്കാരം വീട്ടേണ്ടതുണ്ടോ. കാലത്ത് അപ്പൊ അവർ പറഞ്ഞു, ആയിഷാബി പറഞ്ഞു, അഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഹറൂറിയാണോ, നീ ഖവാരിജിയാണോ, കുന്നാ നഹൈദു അല അഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഹൈദ് ഉണ്ടാകാറുണ്ട്, സുമ്മനത്തഹർ, പിന്നീട് ഞങ്ങൾ ശുദ്ധിയാകും. ഫയഅമുറുനാ ബിഖളാഇ സൗം, നോമ്പ് നോറ്റുവിട്ടാൻ ഞങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. വലായ ഉമറുനാ ബിഖളാഇ സല, നമസ്കാരം വീട്ടാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കാറില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് നോമ്പ് മുറിച്ചു കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ വസ്വാസ് കാരണമായി നോമ്പ് മുറിക്കുന്നതല്ലാത്ത പല കാര്യങ്ങളും, പിന്നെ നോമ്പ് മുറിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ നോമ്പ് മുറിക്കുമെന്ന് ചില വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത പാമരന്മാരായ ചില ആളുകൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ വ്യക്തമായ അറിവ് ലഭിക്കാത്തതിന്റെ പേരിൽ ചില ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഞാൻ ഈ സമയത്തൊന്ന് വളരെ വേഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കണ്ണിലും മൂക്കിലും ഒക്കെ ഉപയോഗിക്കുന്ന തുള്ളി മരുന്നുകൾ, അതൊന്നും ഒരു ഭക്ഷണത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വായിലൂടെ ഒരു തരത്തിലുള്ള തുള്ളി മരുന്നും അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയാതിരിക്കില്ല. അതെ, മൂക്കിലൂടെ ഭക്ഷണം പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയും, സംശയമില്ല. എന്നാൽ സാധാരണഗതിയിലുള്ള മരുന്നുകൾ മൂക്കിലോ കണ്ണിലോ ഉറ്റിക്കുന്നത് വഴി ഒരിക്കലും നോമ്പ് മുറിയുന്നതല്ല. അതേപ്രകാരം ഈ പോഷണം ലക്ഷ്യം വെച്ചുള്ള ഗ്ലൂക്കോസ് പോലുള്ളതല്ലാത്ത പിന്നെ കുത്തിവയ്പ്പുകൾ, പിന്നെ ഇഞ്ചക്ഷനുകൾ, അതൊന്നും ഒരിക്കലും നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമല്ല. പരിശോധിക്കാൻ വേണ്ടി രക്തം പുറത്തെടുക്കുക, അതൊന്നും നോമ്പ് മുറിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ഇത്തിരി രക്തം പുറത്തെടുക്കുക, ഹിജാമയല്ല, ഹിജാമയെ പോലെ കൂടുതലായി രക്തം പുറത്തെടുക്കുകയും ക്ഷീണത്തിന് അത് കാരണമാവുകയും ഭക്ഷണം കഴിക്കാൻ അത് ആവശ്യമായി തീരുകയും ഒക്കെ ചെയ്യും. കാരണം പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ ആയിരിക്കുമല്ലോ ഹിജാമയൊക്കെ നിർവഹിക്കാം. അപ്പം കൂടുതൽ രക്തമെടുക്കുന്നതോടുകൂടി അവർ ഭക്ഷണം കഴിക്കൽ ബാധ്യതയായി തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതുപോലുള്ള ഒരവസ്ഥ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കുറച്ച് രക്തമെടുക്കുന്നത് കൊണ്ടില്ലാത്തതിനാൽ രക്തമെടുക്കുക എന്നുള്ളത് ഒരിക്കലും നോമ്പ് മുറിക്കുന്ന ഒരു സംഗതിയല്ല. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫത്താവയിൽ 25 വോള്യം 233 പേജിലും 245 പേജിലും പറഞ്ഞിട്ടുണ്ട്, അൽ ഹഖനത്തു ശർജിയ വ ഖത്റത്തുൽ ഐനി വൽ ഉദുൻ, അതേപോലെ വ ഖലഉ സിന്നി വ മുദാവാത്തുൽ ജറാഹി കുല്ലു ദാലിക ലാ യുഫ്തർ. ഒരിക്കലും പിന്നെ ഈ ഇഞ്ചക്ഷനുകൾ, അതേപോലെ തന്നെ കണ്ണിലോ ചെവിയിലോ മരുന്നുറ്റിക്കുന്നത്, അതേപ്രകാരം പിന്നെ പല്ല് പറക്കുന്നത്, പിന്നെ മുറിവിൽ ചികിത്സ നടത്തുന്നത്, അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നോമ്പ് മുറിക്കുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപ്രകാരം പിന്നെ നമ്മൾ വായിലേക്ക് ഇറങ്ങിപ്പോകാത്ത, വയറിലേക്ക് ഇറങ്ങിപ്പോകാത്ത തരത്തിൽ ഏതെങ്കിലും മരുന്നോ മറ്റോ നാവിന്റെ അറ്റത്തോ മറ്റോ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊന്നും ഒരിക്കലും അത് വായിലേക്ക് എത്തുകയില്ല, അകത്തേക്ക് എത്തുകയില്ല എന്നുണ്ടെങ്കിൽ അതും നോമ്പ് മുറിക്കുകയില്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾക്ക് വേണ്ടി അകത്ത് വല്ല പിന്നെ മൈക്രോസ്കോപ്പും മറ്റോ ഒക്കെ വെച്ചിട്ട് അകത്തുള്ള വല്ല കാര്യങ്ങളും പരിശോധിക്കാൻ ട്യൂബുകളുടെ അറ്റത്ത് ലെൻസ് വെച്ചും അല്ല പിന്നെ മറ്റുമൊക്കെ പരിശോധിക്കുന്ന പരിശോധനകളുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്കായി വായിനകത്തുകൂടെയോ മൂക്കിനകത്തുകൂടെയോ ട്യൂബുകൾ അകത്തേക്ക് കയറ്റി എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതിലൂടെ വല്ല ഭക്ഷ്യവസ്തുക്കളും അകത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് നോമ്പ് മുറിയുന്നത്, പൈപ്പ് കയറ്റി എന്നുള്ളത് കൊണ്ടൊരിക്കലും നോമ്പ് മുറിയുകയില്ല. നമ്മുടെ നാട്ടിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ വാഗൊപ്പളിക്കുന്നത് പോലും നോമ്പ് മുറിയാൻ കാരണമാകുമെന്ന് കരുതുന്നവരുണ്ട്. വാഗൊപ്പളിക്കുന്നത് നോമ്പുകാലത്തും സുന്നത്തായ കാര്യമാണ്. വാഗൊപ്പളിക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല, ഗാർഗിൾ ചെയ്യുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ശ്രദ്ധിക്കണം, വായിനകത്തേക്ക് ഇറങ്ങാൻ ഇടയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരാൾ ഗാർഗിൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുടെ പിന്നെ നോമ്പ് മുറിയുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചില ആളുകൾ സുഗന്ധം പൂശുന്നത് കൊണ്ട് പോലും നോമ്പ് മുറിയുമെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അത്തറ് പൂശിയാൽ പോലും നോമ്പ് മുറി, ഒരിക്കലില്ല, അത്തറ് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. സുറുമ എഴുതിയത് കൊണ്ടും നോമ്പ് മുറിയുന്നില്ല. ഉലുവാൻ പുകച്ചത് കൊണ്ടോ ആ പുക ശ്വസിച്ചത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വസ്വാസുകൾ പല നാട്ടിലുമുണ്ട്. ചില ആളുകൾ ലൊഹർ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ല് തേച്ചാൽ നോമ്പ് മുറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് പിന്നെ പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിനു മുമ്പും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പല്ല് തേക്കുക എന്നുള്ളത് റമദാൻ മാസത്തിലും സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി അത് വിലക്കിയിട്ടുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുമില്ല, അതേപ്രകാരം അത് കറാഹത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുമില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പ് മുറിച്ചു കളയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. 7 കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ പഠിച്ചു. അതുപോലെ നോമ്പ് മുറിയുന്നതാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്ന, എന്നാൽ നോമ്പ് മുറിയാത്തതായി സാധാരണയുള്ള കാര്യങ്ങൾ, ചില ആളുകൾ തുപ്പലിറങ്ങുന്നതും കഫമിറങ്ങുന്നതും പോലും പിന്നെ നോമ്പ് മുറിയുന്നതിന് കാരണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതും നോമ്പ് മുറിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഉമിനീരിറങ്ങാതെ ഒന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കാൻ സാധ്യമല്ല. ഉമിനീര് അകത്തുപോയതുകൊണ്ടോ തുപ്പലോ കഫമോ അകത്തുപോയതുകൊണ്ടോ നോമ്പ് മുറിയുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക. അതേപ്രകാരം നല്ല ചൂട് കാരണമായിട്ട് കൂടുതൽ വെള്ളമൊഴിക്കുക, തണുത്ത വെള്ളമൊഴിക്കുക, തലയിലൂടെ വെള്ളമൊഴിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ സ്വഹാബികൾ ചെയ്തിരുന്നതായി സുഹൈൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. അവർ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ല നനഞ്ഞ മുണ്ടെടുത്തിട്ട് ശരീരത്തിൽ ഇടാറുണ്ട്. മുണ്ട് നനച്ചിട്ട് ശരീരത്തിൽ ഇടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ ചെയ്തു പോന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളൊന്നും നോമ്പ് മുറിക്കുകയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും പിന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പം വായിനകത്തേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ നാവിന്റെ അറ്റത്ത് ചെറുതായി ഉപ്പ് നോക്കുന്നത് കൊണ്ട്, രുചി നോക്കുന്നത് കൊണ്ട് അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല. പക്ഷേ അത് ശ്രദ്ധിക്കണം, അതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാനോ അങ്ങനത്തെ ഇറക്കി നോക്കാനോ ഒന്നും അനുവാദമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതേപ്രകാരം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലെങ്കിലും ഈ ഏഴ് കാര്യങ്ങൾക്ക് പുറമെ ചില പണ്ഡിതന്മാർ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് ഇസ്ലാമിൽ നിന്ന് മുർത്തദാവുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ കുഫർ പ്രഖ്യാപിച്ച് കുഫറിലേക്ക് ചേക്കേറുക എന്നുള്ളത്. അതേപോലെ ഒരാൾ താൻ നോമ്പ് മുറിച്ചു എന്ന് നിയ്യത്ത് വെക്കുന്നത്, നിയ്യത്തുൽ ഇഫ്താർ, ഞാൻ നോമ്പ് ഒരു പകൽ സമയത്ത് ഞാനത് ആ നോമ്പ് മുറിച്ചിരിക്കുന്ന ഒരാൾ നിയ്യത്ത് വെച്ചു, ഭക്ഷണമൊന്നും കഴിച്ചില്ല, എന്നാലും അയാളുടെ നോമ്പ് മുറിയും എന്നും ചില ആലിമുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അത് സംശയമില്ലാത്ത സംഗതികളാണ്. ഇപ്പോ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഫറിന്റെ ഒരാശയം സ്വീകരിക്കുക, ഇപ്പൊ ചേകന്നൂരി മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി, ഹദീസ് തള്ളിക്കളയാം, ഇതൊക്കെ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായ അയാൾ ഒരു ചേകന്നൂരി ആയത് റമദാൻ മാസത്തിൽ നോമ്പ് പോറ്റുകൊണ്ടിരിക്കുമ്പോ എന്ന് വിചാരിക്കുക, അയാൾ നോമ്പ് മുറിഞ്ഞു പോകും. പിന്നെ അയാൾക്ക് നോമ്പ് വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല, അയാൾ ഇങ്ങനെ ആശയമൊന്ന് മാറി, ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു, അയാൾ നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളൊക്കെ തീരുമാനത്തിലൊക്കെ എത്തി, മൂന്നേരം നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ഹദീസ് പ്രമാണമല്ല എന്നൊക്കെ ഒരു നിലപാടിലെത്തി, അത് പ്രഖ്യാപിച്ച് അത് അംഗീകരിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നീട് അയാൾക്ക് തിരിച്ചറിവുണ്ടാവുകയും കുറ്റബോധമുണ്ടാവുകയും ആ നോമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ പോലും ആ നോമ്പ് കുഫറിലേക്ക് പ്രവേശിച്ചതിന്റെ പേരിൽ മുറിഞ്ഞുപോയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അയാൾ ആ നോമ്പ് പിന്നീട് നോട്ട് വീട്ടേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതെല്ലാം നോമ്പ് പിന്നെ മുറിച്ചു കളയുന്ന, ദുർബലപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സലഫുകളായ ഉലമാക്കൾ, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും നമ്മുടെ നോമ്പ് ഭദ്രമായി അതിന്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നോമ്പ് വളരെ ഉന്നതമായ ഒരു ഇബാദത്താണ്. നിസ്സാരമായ കാരണങ്ങളാൽ നോമ്പ് മുറിച്ചു കളയുകയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. വളരെ ഗുരുതരമായ കുറ്റമായി അത് കാണപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് നോമ്പിന്റെ പകൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് അതിന് പരിഹാരമായി അടിമ മോചനം നിർബന്ധമാക്കിയത്, അതിന് കഴിയാത്തവർ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നിൽക്കണം എന്ന് നിർബന്ധമാക്കിയത്, അല്ലെങ്കിൽ 60 അഗതികൾക്ക് ഒരു നോമ്പിന് പകരമായി ഭക്ഷണം കൊടുക്കണം എന്ന് നിയമമാക്കിയത്, അതിൽ നിന്ന് എത്രമാത്രം ഗൗരവമേറിയതാണ് നോമ്പ് ഉപേക്ഷിക്കുക എന്ന കുറ്റം, മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിക്കുക എന്ന കുറ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം പിന്നെ ദുരവസ്ഥകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോമ്പ് അതിന്റെ പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികൾ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.